Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും പിന്നെ വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ഈ പരമ്പരയിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന 27-ാം സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 6 ഗണ്ഠങ്ങളിലായി അല്ലെങ്കിൽ ഭാഗങ്ങളിലായി ഈ ശരണഗീതത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുവാനും രചയിതാവിന്റെ വീക്ഷണം മനസ്സിലാക്കുവാനും നാം പരിശ്രമിക്കുകയായിരുന്നു. പിന്നെ പദങ്ങളുടെ വ്യാഖ്യാനം, ആത്മീയ അവലോകനം എന്നിവയിലൂടെ ഈ സങ്കീർത്തനത്തിന്റെ ഉള്ളറകളിലേക്ക് കടക്കുവാനും നാം പരിശ്രമിച്ചിട്ടുണ്ട്. ഒരു വ്യക്തി വളരെ വൈകാരികമായും വ്യക്തിപരമായും ദൈവത്തിലുള്ള ശരണം വരച്ചു കാട്ടാൻ ശ്രമിക്കുകയാണ് ഈ സങ്കീർത്തനത്തിൽ. 14 പദങ്ങൾ മാത്രമുള്ള ഈ സങ്കീർത്തനത്തിന്റെ വ്യാഖ്യാനവും അവലോകനവും വെളിപ്പെടുത്തുന്നത് ഈ വ്യക്തിയുടെ ആഴമുള്ള ശരണമാണ്, ദൈവത്തിലുള്ള ആശ്രയമാണ്. കൂടാതെ അനുദിന ജീവിത പശ്ചാത്തലവും പരിസരവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ ഗീതമെന്നും പദങ്ങളുടെ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ശ്രദ്ധേയമാകുന്നൊരു കാര്യം, ജെറൂസലേം ദേവാലയത്തെക്കുറിച്ചുള്ള വാത്സല്യം നിറഞ്ഞ ഓർമ്മകളുമായിട്ടാണ് സങ്കീർത്തകൻ തൻ്റെ ശരണവികാരം ഈ പദങ്ങളിൽ, ഈ ഗീതത്തിൽ പ്രകടമാക്കുന്നത്. എന്നാൽ അടിസ്ഥാനപരമായിട്ടും നിങ്ങളെയും എന്നെയും പോലെ തന്നെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യഥകളും പ്രയാസങ്ങളും ദൈവത്തിൽ ശരണപ്പെടാൻ ഗായകനെ അല്ലെങ്കിൽ സങ്കീർത്തകനെ പ്രേരിപ്പിക്കുന്നുണ്ടെന്നും പദങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ശത്രുക്കൾ എന്നെ വളയുകയും എന്നെ പീഡിപ്പിക്കുകയും അകാരണമായി എന്നിൽ കുറ്റമാരോപിക്കുകയും ചെയ്യുമ്പോൾ സങ്കീർത്തകൻ പറയുന്നു, തനിക്കാശ്രയം ദൈവമായ കർത്താവാണ്, അവിടുന്നിൽ ശരണപ്പെടാം, അവിടുന്നിൽ സന്തോഷിക്കാം. ഈ പരമ്പരയിൽ ഉപയോഗിച്ച സങ്കീർത്തനം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയയുമാണ്. ഇത് ആലപിച്ചത് ഡാവിനയും സംഘവുമാണ്.
സന്തോഷിക്കുവിൻ
ഇന്ന് നമുക്ക് 27-ാം സങ്കീർത്തനത്തിന്റെ പൊതുവായൊരു ആസ്വാദനം പങ്കുവച്ചുകൊണ്ട് ഏറെ മാനുഷിക വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ശരണഗീതത്തിന്റെ പഠനം ഉപസംഹരിക്കാം. ദൈവം സർവനന്മയും സർവസ്വവും സർവവ്യാപിയുമാണ്. അവിടുന്ന് മനുഷ്യർക്ക് പ്രകാശവും സന്തോഷവും സുരക്ഷയും മോചനവും ശക്തിയും അഭയവുമാണ്. അതിനാൽ ദൈവിക ഐക്യം, ദൈവത്തിലുള്ള ശരണം പ്രാപിക്കൽ മതാത്മകതയുടെ അല്ലെങ്കിൽ ആത്മീയതയുടെ പരമോന്നത സത്യമാണെന്ന് ഈ സങ്കീർത്തനം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഈ സങ്കീർത്തന പഠനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്നും ഓർത്തിരിക്കാവുന്ന അല്ലെങ്കിൽ എന്നും ആവർത്തിക്കാവുന്ന ഒരു സുകൃതം ഇതാണ്: കർത്താവിൻ്റെ പ്രകാശവും രക്ഷയും ജീവന്റെ ശക്തിയുമാണ്. കർത്താവിൻ്റെ പ്രകാശവും രക്ഷയും ജീവന്റെ ശക്തിയുമാണ്. ഈ ഘട്ടത്തിൽ മനസ്സിലേക്ക് കടന്നു വരുന്നത് ശരണം വിളിയുടെ അല്ലെങ്കിൽ ദൈവത്തിലുള്ള ശരണപ്പെടലിന്റെ ഒരു തദ്ദേശീയ വീക്ഷണമാണ്. മലയാളികൾക്ക് എന്തിന് ഭാരതീയർക്ക് ആകമാനം പ്രിയപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളായ ശബരിമലയും മലയാറ്റൂർ മലയുമാണ്. രണ്ടും വ്യത്യസ്ത വിശ്വാസ സമൂഹങ്ങളുടെ ആത്മീയ സരണികളാണെങ്കിലും ഏറെ സാരൂപ്യമുണ്ടവയ്ക്ക്. ആദ്യമായിട്ട് ശബരിമലയിൽ വസിക്കുന്ന ദുർവാസാവിന്റെ അയ്യപ്പസ്വാമിയുടെ മണികണ്ഠന്റെ സന്നിധിയിലേക്ക് ഭക്തന്മാർ പുറപ്പെടുന്നത് ദൈവത്തിൽ മനുഷ്യർ അർപ്പിക്കുന്ന പതറാത്ത പ്രത്യാശയുടെ ശരണം വിളിയുമായിട്ടല്ലേ? അതുപോലെ തത്വമസി എന്ന അടിസ്ഥാന ഭാരതീയ ലിഖിതമാണ് അവിടെ നാം കാണുന്നത്. ദാറ്റ് ദൗ ആർട്ട്, യു ആർ ദാറ്റ്, അഹം ബ്രഹ്മാസ്മി, അതായത് ദൈവം എന്നിൽ വസിക്കുന്നു, എന്നിൽ വസിക്കുന്ന ബ്രഹ്മൻ തന്നെ ആത്മൻ. ഏറെ വ്യക്തിഗതാത്മീയത തുളുമ്പുന്ന ഈ ശരണശാസ്ത്രമായിരിക്കണം ഹൈന്ദവ സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ ഭാരതീയർക്ക് ശബരിമല ഏറ്റവും പ്രിയങ്കരമായി തീരാൻ കാരണം. ഇനി രണ്ടാമതായി, ക്രൈസ്തവരുടെ ഇടയിൽ കേരളത്തിലെ മലയാറ്റൂർ മല കയറുമ്പോഴുള്ള ശരണം വിളി, പൊന്നും കുരിശും മുത്തപ്പോ എന്നുള്ള ആ ശരണം വിളി ആരുടെയും മനസ്സലിയിക്കുന്നതല്ലേ? ആരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നതല്ലേ? രണ്ടും സമാന്തരമായ ജനകീയ ഭക്തികളായി നിലകൊള്ളുന്നു. ഒന്ന് കറുത്ത വേഷ്ടി ചുറ്റി വ്രതമെടുത്ത് അനുഷ്ഠിക്കപ്പെടുമ്പോൾ മറ്റൊന്ന് കാവിയുടുത്ത് തപസ്സു നോറ്റ് അനുഷ്ഠിക്കപ്പെടുന്നു. അങ്ങനെ ദൈവത്തിൽ ശരണപ്പെടുന്നവർ ജീവിതത്തിന്റെ ക്ലേശപൂർണമായ കല്ലും മുള്ളും നിറഞ്ഞ പാതകൾ താണ്ടി ജീവിതാർപ്പണത്തിന്റെ മല കയറുമ്പോൾ വ്യക്തി ആത്മവിശുദ്ധി പ്രാപിക്കുന്നു, ദൈവത്തിൽ ലയിക്കുന്നു, സായുജ്യമടയുന്നു, കർമ്മബന്ധങ്ങൾ അഴിയുന്നു, പാപബന്ധനങ്ങൾ അലിയുന്നു, വ്യക്തി ദൈവത്തിൽ മുക്തനാകുന്നു, മുക്തി നേടുന്നു. അഹം ബ്രഹ്മാസ്മി തത്വമസി. അങ്ങനെ ദുഷ്ടതയുടെയും അന്ധകാരത്തിൻ്റെയും ശക്തികൾ നീതിയെയും നന്മയെയും അന്നുമിന്നും ശക്തമായി ആക്രമിക്കുന്നുണ്ട്. സോദോം ഗൊമോറകളും ഇരുമ്പുകോട്ടകളും ഫറവോന്റെ വ്യാജമോഹങ്ങളും അടിമത്വവും സാമ്രാജ്യശക്തികളുമെല്ലാം തകർന്ന തരിപ്പണമായെന്നോർക്കണം. വിശ്വാസിയുടെ സഹായവും പ്രകാശവും സുരക്ഷയും ശക്തിയുമായവൻ നിത്യനും അജയ്യനുമായ ദൈവമാണ്. അങ്ങനെ ജീവിത പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും മധ്യേ സ്ഥിരതയോടെ ഭയരഹിതമായി നിലനിൽക്കാൻ വിശ്വാസിക്ക് കഴിയണമെങ്കിൽ ദൈവിക ശരണം അനിവാര്യമാണെന്ന് സങ്കീർത്തകൻ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. അനുസ്മരിപ്പിക്കുക മാത്രമല്ല, സങ്കീർത്തകൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ദൈവത്തിലുള്ള ശരണം നീതിമാന് എന്നും തുടർച്ചയായ സന്തോഷത്തിന്റെ ഉറവിടമാണ്. ഈ ലോകവാസം വെടിയുന്നതിനു മുൻപായി ദൈവിക ശരണത്തിലൂടെ നിത്യസ്തുതിക്കായി നമ്മുടെ ഹൃദയവീണകളൊരുക്കാം. നല്ല ചിന്തകളും അനുഗ്രഹങ്ങളും കൊണ്ട് നമ്മെ തന്നെ നിറച്ച് ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ ദൈവത്തെ പ്രാപിക്കാം, ദൈവത്തിൽ ലയിക്കാം, ദൈവത്തിൽ സായുജ്യമടയാം. ദൈവം നൽകുന്ന സുരക്ഷിതത്വം അല്ലെങ്കിൽ രക്ഷ അടങ്ങിയിരിക്കുന്നത് അനർത്ഥങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുന്നതിലല്ല എന്നോർക്കണം. അതിലുമുപരിയായി ദൈവപരിപാലനയിൽ മനുഷ്യനായിരിക്കുന്നതിലാണ്. നമ്മുടെ എളിയ ജീവിതങ്ങളെ വിജയിപ്പിക്കുന്ന ദൈവത്തിന് എന്നും സ്തുതിയുണ്ടായിരിക്കട്ടെ. വിശുദ്ധർക്ക് സമൃദ്ധിയും വ്യക്തവുമായ രക്ഷയുണ്ടാകും എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് ജീവിതത്തിൽ വിശ്വാസവും പ്രത്യാശയും ശക്തമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രാർത്ഥനയും സ്തുതിയും ആരാധനയും ഒപ്പം നമ്മുടെ ജീവിത ചുമതലകളും നിർവഹിച്ചുകൊണ്ട് ദൈവത്തിൽ ശരണപ്പെട്ട് പ്രത്യാശയർപ്പിച്ച് മുന്നോട്ട് ചരിക്കാം. അതിനാൽ ഭക്തിയോടെ ദൈവത്തിൻ്റെ തിരുമുഖ ദർശനത്തിനായി ആഗ്രഹിക്കുന്നവർ അവിടുത്തെ കൽപ്പന അനുസരിക്കുകയാണ്. ദൈവം കൈയൊഴിഞ്ഞാൽ ഒരു പ്രസ്ഥാനവും വിജയിക്കില്ല. ദൈവത്താൽ നിത്യമായി ഉപേക്ഷിക്കപ്പെടുന്ന അവസ്ഥയാണ് നരകം, ജീവിത നരകം. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ഓർത്തോർത്ത് സങ്കീർത്തകനോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാനങ്ങേ കൈവിട്ടു പോകുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യില്ല, ഞാനങ്ങേ കൈവെടിയുകയില്ല. അങ്ങനെ നമുക്കവിടുത്തെ സന്നിധാനത്തിൽ ശരണപ്പെടാം, പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നെ ഉപേക്ഷിക്കരുതേ, കൈവെടിയരുതേ. അതിനാൽ ജീവിതത്തിൽ ആത്മമിത്രങ്ങൾ ഉപേക്ഷിച്ചാലും ശത്രുക്കൾ വളഞ്ഞാലും പരിഭ്രമിക്കരുത്, ഭയപ്പെടരുത്. ദൈവം മറ്റാരെയുംകാൾ വിശ്വാസ്യനാണ്. അവിടുന്ന് എൻ്റെ രക്ഷകനാണ്, എൻ്റെ നായകനാണ്, അവിടുന്ന് എൻ്റെ ശരണമാണ്.
രക്ഷയുടെ സ്രോതസ്സിൽ നിന്നു ഞാൻ ജലം ശേഖരിക്കും. കർത്താവിനെന്നും ഞാൻ നന്ദി അർപ്പിക്കും. അവിടുത്തെ നാമം നിന്നും ഞങ്ങൾ വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ നാമം
സന്തോഷിക്കുവിൻ, നിങ്ങൾ സന്തോഷിക്കുവിൻ, ഇസ്രായേലിൻ നാഥൻ എഴുന്നള്ളുന്നു, 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 നാഥൻ മഹത്വത്തോടെ എഴുന്നള്ളുന്നു.
അതിനാൽ ദൈവത്തിന്റെ രക്ഷയും വഴികളും തേടുന്നതിൽ എത്ര താല്പര്യവും ശുഷ്കാന്തിയും കാണിച്ചാലും അധികമാകില്ലെന്നോർക്കണം. ദൈവിക വഴികളിലൂടെയെന്നും ചരിക്കാം, അവിടുന്നില്ലെന്നും ശരണപ്പെടാം. ദൈവപിതാവിന്റെ, കരുണാർദ്രനായ പിതാവിന്റെ പരിപാലനയിലും സ്നേഹത്തിലും അനന്തമായ നന്മയിലും നമുക്കെന്നും സജീവമായി പ്രത്യാശയർപ്പിക്കാം, വിശ്വസിക്കാം, ശരണപ്പെടാം. എത്ര തിക്തമായ ജീവിതാനുഭവങ്ങളിലും പതറാതെ കർത്താവിനായി കാത്തിരിക്കുവിൻ, കർത്താവിനായി പാർത്തിരിക്കുവിൻ എന്ന അരുളപ്പാടോടെയാണല്ലോ ഈ കീർത്തനം മംഗളമായി ഉപസംഹരിക്കപ്പെടുന്നത്. ഈ സങ്കീർത്തന പഠനത്തിൽ നിന്നും അങ്ങനെ പ്രചോദനം ഉൾക്കൊണ്ട് ഈ ചിന്ത, ഈ പ്രാർത്ഥന നമുക്ക് ഹൃദിസ്ഥമാക്കാം. ദൈവമാണെന്റെ പ്രകാശവും രക്ഷയും, ദൈവമാണെന്റെ പ്രകാശവും രക്ഷയും.
ജനതകളുടെ ഇടയിൽ കർത്താവിന്റെ പ്രവൃത്തികൾ നിങ്ങൾ വിളംബരം ചെയ്യുവിൻ. അവിടുത്തെ നാമം ഉത്തമമെന്നു നിങ്ങൾ പ്രഘോഷിക്കുവിൻ. കർത്താവിനു നിങ്ങൾ സ്തോത്രഗാനമാലപിക്കുവിൻ. സന്തോഷത്തോടെ അവിടുത്തേക്കെന്നും കീർത്തനം പാടുവിൻ. സന്തോഷത്തോടെ അവിടുത്തേക്കെന്നും കീർത്തനം പാടുവിൻ.
സന്തോഷിക്കുവിൻ, നിങ്ങൾ സന്തോഷിക്കുവിൻ, ഇസ്രായേലിൻ നാഥൻ എഴുന്നള്ളുന്നു.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ അവതരിപ്പിച്ച വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയാണ്. ഇനി നമുക്ക് അടുത്തയാഴ്ചയിൽ ഒരു സമാശ്വാസ സങ്കീർത്തനത്തിന്റെ പഠനം ആരംഭിക്കാം. സങ്കീർത്തനം 84.